ഇൻഡോ പസഫിക് മേഖലയെക്കുറിച്ച് പുതുതലമുറയിൽ കൂടുതൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പദ്ധതിയാണ് ന്യൂ കൊളംബോ പ്ലാൻ. ഇന്ത്യ ഉൾപ്പെടെ ഇൻഡോ പസഫിക് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളെ പഠനവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കായി അയക്കുകയാണ് ഈ പദ്ധതി ചെയ്യുന്നത്. 2014 ആരംഭിച്ച ഈ പദ്ധതിയിൽ ഈ വർഷം സർക്കാർ 13,000-ലധികം വിദ്യാർത്ഥികളെ സഹായിക്കുമെന്നാണ് ഫണ്ടിംഗ് ലഭിച്ചിട്ടുള്ള ടൗൺസ്വില്ലിലെ ജെയിംസ് കുക്ക് സർവകലാശാലയിലെ ഡോക്ടർ പീറ്റർ ജോൺസ് പറയുന്നത്.
Yes, the New Colombo Plan is a scheme that was initiated by the Australian government to try and increase the level of awareness and knowledge and engagement of Australian students with our neighbours in the Indo-Pacific region. So it's really a scheme that is designed to ensure that Australian students in higher education have opportunities to engage in study experiences with some of our regional neighbours in the Indo-Pacific. So I think in 2014, when the new Colombo plan first operated as a pilot project, there was about 1,300 mobility students that went out into the Indo-Pacific using new Colombo plan funding. I think the anticipation is that in 2018, that's going to be about 13,000 mobility students.
ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ പോയി വരുന്ന വിദ്യാർത്ഥികൾ പുത്തൻ കാഴ്ചപ്പാടുകളുമായാണ് തിരിച്ചു വരുന്നതെന്ന് ഡോക്ടർ പീറ്റർ ജോൺസ് പറയുന്നു.
These learning experiences can have significant benefits for students. So I guess the primary thing that we see is that it gives students an opportunity to engage in very meaningful intercultural learning. So they have an opportunity to engage in a deep, immersive manner with students and faculty and ordinary citizens in another culture. It's quite different from visiting India, for example, as a tourist. And so that intercultural learning, which increases students' knowledge about other cultures, but also their skills and their ability to communicate across cultural barriers, is something that is so important in the Australian setting. So they tend to bring back from these trips both knowledge and skills which are directly applicable to the sort of practice they might do as future professionals.
ഫണ്ടിങ്ങിനായി അപേക്ഷ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വിജയിക്കുന്നവർക്കാണ് സർക്കാർ ന്യൂ കൊളംബോ പദ്ധതിക്കായുള്ള ഫണ്ടിംഗ് ലഭ്യമാക്കുക. ഇവിടെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ അവസരം ലഭിക്കുന്നു. 28 വയസ്സിന് താഴെയുള്ളവരെയാണ് ഫണ്ടിംഗ് ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കുക.
So the New Colombo plan has a number of different aspects to it. So there are short-term mobility projects, which may involve students travelling overseas for a short project, a short international study experience. That could be 3 weeks or 4 weeks. There are also opportunities for internships or practicums, which may be longer international experiences, and also semester-long study or internships. The focus is generally on younger students, so students under the age of 28, but there is provision within the new Colombo plan to also include a smaller percentage of mature age students, so students who are over 28.
New Colombo പദ്ധതി എന്നത് ഒരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പരിപാടിയല്ല, എന്നാൽ ഇതിനോടനുബന്ധിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നതിന് സർവകലാശാലകൾ സ്വയം ഫണ്ടിംഗ് കണ്ടെത്തി സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നതെന്ന് ഡോക്ടർ പീറ്റർ ജോൺസ് പറയുന്നു. കേരളത്തിലേക്കും ഈ പദ്ധതിയുടെ ഭാഗമായി ഓസ്ട്രേലിയൻ വിദ്യാർത്ഥികൾ യാത്ര ചെയ്തിരുന്നു. ജെയിംസ് കുക്ക് സർവകലാശാലയിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ എബ്രഹാം ഫ്രാൻസിസ് ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു.
ഈ പ്ലാൻ പ്രകാരം ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയും കേരളത്തിലുള്ള ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഒരു ടൈപ്പിലൂടെ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ പോകാനും ഇൻഡോ പസഫിക് റീജിയനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആണ്. ഓരോ സ്റ്റുഡന്റിനും $3,000 വെച്ച് ഹെൽപ്പ് ചെയ്യും. അതുവഴിയായിട്ട് ഈ സ്റ്റുഡൻസ് കേരളത്തിലോ മറ്റുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ പോയിട്ട് പഠിക്കാൻ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു 4 ആഴ്ചത്തെ ഒരു ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് ഇത് ഇതുവഴിയായിട്ട് ചെയ്തിരിക്കുന്നത്. ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസിന് കേരളത്തിലെ ഈ ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൊണ്ടുപോവുകയും ഈ പദ്ധതി പ്രകാരം അവർക്ക് വളരെയധികം പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാനിത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് എപ്പോഴും ഒരു വൺ വേ ട്രാഫിക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഓസ്ട്രേലിയയിലുള്ള കുട്ടികൾക്ക് ഇൻഡോ പസഫിക് റീജിയനിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുവാനും അതനുസരിച്ച് അവർക്ക് തിരിച്ചു വന്നിട്ട് അവരുടെ പ്രവർത്തന മേഖലകളിൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണത്. പക്ഷേ ഇതുവഴിയായിട്ട് പല പല നല്ല നല്ല കാര്യങ്ങൾ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്ന സ്റ്റുഡൻസ് ജെ സിയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് കേരളത്തിലെ പല ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കുകയും സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പല റിസർച്ച് കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ കുറച്ചും കൂടി റിസർച്ച് ഇൻഫോംഡ് ആണ്, കുറച്ചും കൂടി കേരള കൾച്ചർ ഇന്ത്യൻ കൾച്ചറായിട്ട് കുറച്ചും കൂടി കുറെ കൂടി ബോധവാന്മാരാവുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഓസ്ട്രേലിയൻ കോണ്ടെക്സ്റ്റില് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയില് ഈ സോഷ്യൽ വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് അവരുടെ പ്രവർത്തന മേഖലകളിൽ വളരെയധികം വളരെയധികം ഉപകാരപ്രദമായിരിക്കും.
ഈ പദ്ധതി ഓസ്ട്രേലിയൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്നും സമാനമായ രീതിയിൽ ഇവിടെ വിദ്യാർത്ഥികൾ വരാൻ കഴിയാത്തത് ഒരു കുറവായി എബ്രഹാം ഫ്രാൻസിസ് ചൂണ്ടിക്കാട്ടുന്നു.
നമുക്ക് അവിടെ നിന്നുള്ള കുട്ടികൾക്കും കൂടി ഇവിടെ വരാനുള്ള കുറച്ചും കൂടി സാധ്യതകൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് ഒരു ബാരിയറാണ്. കാരണം അവിടെ നിന്ന് സ്റ്റുഡൻസിന് ഇവിടെ വന്ന് ട്രാവൽ ചെയ്യുകയോ ഇവിടെ താമസിക്കുകയും ഇവിടെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ എന്റെ ഒരു സജഷൻ ഇതാണ്, കാരണം ഇങ്ങനൊരു ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ മെക്കാനിസത്തിലൂടെ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മുടെ സർക്കാരോ നമ്മുടെ ഓർഗനൈസേഷൻസോ എത്രത്തോളം ഈ ഒരു ഇന്റർ കൾച്ചറൽ ലേണിംഗ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നന്നാവുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് മെക്കാനിസംസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രോസ് കൾച്ചറൽ ലേണിംഗിലും പിന്നെ ഈ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗിലും കുട്ടികൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഇപ്പോൾ അവര് സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുത്താൽ നാച്ചുറലി ഇത് നമ്മുടെ സ്റ്റുഡൻസിന് വളരെയധികം ഉപകാരപ്രദമാകും. സിമിലർലി ഇപ്പോൾ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ യുനോ ഇവിടെ ഗ്യാൻ നെറ്റ്വർക്ക് എന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പല പല സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇതൊരു മേജർ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓൺ എ ഹയർ ലെവൽ ഇന്ത്യ ക്യാൻ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് എൻ എക്സ്ചേഞ്ച്.
വരും വർഷങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഓസ്ട്രേലിയൻ സർക്കാർ നടത്തുന്നത് പോലുള്ള ന്യൂ കൊളംബോ പ്ലാൻ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിക്കുമ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിൽ വരാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പ്രൊഫസർ എബ്രഹാം ഫ്രാൻസിസ് ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ന്യൂ കൊളംബോ പ്ലാൻ ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികളെ ഇൻഡോ പസഫിക് മേഖലയിലേക്ക് അയക്കുന്നത് വഴി ഗ്ലോബൽ സിറ്റിസൺ എന്ന സങ്കല്പത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്നതിൽ ഒരു പടി കൂടി ഓസ്ട്രേലിയ മുന്നോട്ട് ചലിക്കുമെന്നാണ് കരുതുന്നത്.